الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين حافظ الحكمي رحمه الله أعلام السنة المنشورة لاعتقاد الطائفة الناجية المنصورة إن ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ മൻഹജ് അതെന്താണ് എന്നുള്ളത് ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ചോദ്യോത്തരങ്ങളായിട്ടാണ് ഈ കിതാബിൽ ഷെയ്ഖ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലുള്ള ഷഹാദത്ത്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ നിബന്ധനകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ തുടർന്ന് വരുന്നത് ആദ്യം ഇസ്ലാമിൻ്റെ പ്രാധാന്യം, ഇസ്ലാമിൻ്റെ മഹത്വം എല്ലാം പറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനിന്റെ മർത്തബകൾ പറഞ്ഞു. ഇസ്ലാമിലെ കാര്യങ്ങളാണ് എന്നി പറയുന്നിടത്താണ് ലാ ഇലാ ഇല്ലല്ലാഹ് തുടങ്ങിയത്. അതിൽ ലാ ഇലാ ഇല്ലല്ലാഹയുടെ അർത്ഥം, അതിൻ്റെ നിബന്ധനകൾ എന്നിവ പറഞ്ഞു. ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു. അടുത്ത ചോദ്യം ഷെയ്ഖ് കൊടുക്കുന്നത് മാ ദലീലു സ്വലാത്തി വസ്സക്കാത്ത്, ഇസ്ലാം കാര്യത്തിലെ അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങളായിട്ടുള്ള നമസ്കാരം, സക്കാത്ത് എന്നതിനുള്ള ദലീൽ എന്താണ്. അൽ ജവാബ്, അതിൽ മറുപടി ഷെയ്ഖ് കൊടുക്കുന്നത് ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു തൗബയിലെ അഞ്ചാമത്തെ ആയത്തിൽ ഫഇൻ താബു വഅഖാമു സ്സലാഹ വആതു സ്സകാ ഫഖല്ലു സബീലഹും, അവർ പശ്ചാത്തപിച്ചാൽ, അവർ നമസ്കാരം നിർവഹിച്ചാൽ, അവർ സക്കാത്ത് നൽകിയാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. അതുപോലെ സൂറത്തു തൗബയിലെ പതിനൊന്നാമത്തെ ആയത്ത് വഖാല തആല ഫഇൻ താബു വഅഖാമു സ്സലാത വആതു സ്സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ പശ്ചാത്തപിച്ചാൽ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ദീനിൽ, ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. വഖാല തആല സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയഖീമു സ്സലാത വയുതു സ്സകാ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, ഹുനഫാ ഹനീഫായിക്കൊണ്ട് അഥവാ മായിരൻ അലി ഷിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞ് തൗഹീദിലേക്ക് ചെരിഞ്ഞുകൊണ്ട്, വയുഖീമു സ്സലാ നമസ്കാരം നിർവഹിക്കാൻ, വയുതു സ്സകാ സകാത്ത് നൽകാൻ, അൽ ആയത്തു വഗൈറുഹ, ഇതുപോലെ വേറെയും ആയത്തുകൾ കാണാമെന്ന് ഷെയ്ഖ് പറയാം. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞ വിഷയം ഇസ്ലാമിന്റെ ഷഹാദത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമസ്കാരം, സക്കാത്ത് എന്നുള്ളത്. നമസ്കാരം എന്ന് അതായത് ശരീരം കൊണ്ട് ചെയ്യേണ്ട അമലും, ഇബാദത്തും, സക്കാത്ത് എന്നുള്ളത് ഒരു തന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുമാണ്. ഈ രണ്ട് ഇബാദത്തുകൾ ഇസ്ലാമിൽ പെട്ടതാണ് അല്ലെങ്കിൽ അത് നിർബന്ധമാണ് എന്നുള്ളതിന്റെ ദലീലുകളാണ് നാം ഇപ്പോൾ പാരായണം ചെയ്തത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിലെ 5:11 ആയത്തുകളിൽ പറയുന്നത് മുനാഫിഖുകളാവട്ടെ, കുഫ്ഫാറുകളാവട്ടെ, ദീനിൽ നിന്ന് നിൽക്കുന്ന ആളുകളാവട്ടെ, അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയും നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവർക്ക് ഇസ്ലാമിന്റെ മറ്റെല്ലാ ഹഖുകളും അവർക്ക് ബാധകമാണ്. അപ്പൊ ഇസ്ലാമിനെ നിലനിർത്തുന്ന കാര്യമാണ് നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സൂറത്തു ബയ്യിനയിൽ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞു, അഥവാ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തിന്റെ ഇനങ്ങൾ പറയുന്നിടത്ത് എന്നി പറഞ്ഞത് നമസ്കാരവും സക്കാത്തിനെയുമാണ്. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത ചോദ്യങ്ങളിലെല്ലാം തുടർച്ചയായി വരുന്നുണ്ട്. അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമസ്കാരത്തിനെയും സക്കാത്തിനെയും തൗഹീദിനോട് യോജിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അടുത്ത ചോദ്യം, മാ ദലീലു സൗം, നോമ്പിനുള്ള ദലീൽ എന്താണ്, തെളിവ് എന്താണ് എന്നതാണ്. അതിനുള്ള മറുപടി ഷെയ്ഖ് പറഞ്ഞു, ഖാല അല്ലാഹു തആല يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم يا ايها الذين امنوا يا مؤمنين كتب عليكم الصيام നിങ്ങളുടെ മേലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. كما كتب على الذين من قبلكم നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവർക്ക് നിർബന്ധമായതുപോലെ. അതുപോലെ തന്നെ മറ്റൊരു ദലീൽ ഷെയ്ഖ് കൊടുക്കുന്നു, وقال تعالى فمن شهد منكم الشهر فليصمه സൂറത്തുൽ ബഖറയിലെ 183-185 ആയത്തുകളാണ്. ആരെങ്കിലും ആ റമളാനിൽ, റമളാൻ മാസത്തിൽ ആരെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഫല്യസുംഹു, അവൻ നോമ്പ് തോൽക്കട്ടെ. അതുപോലെ തന്നെ ഹദീസ് ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്, വഫീ ഹദീസിൽ അഅ്റാബി, ഒരു അഅ്റാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഖ്ബിർനി മാ ഫറളല്ലാഹു അലയ്യ മിന സിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിന്റെ വിഷയത്തിൽ എന്റെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഷഹ്റു റമളാൻ ഇല്ലാ അൻ തതവ്വ ശൈഅൻ, റമളാൻ മാസത്തിലെ നോമ്പ് അതാണ് നിർബന്ധമായിട്ടുള്ളത്. പുറമേ നിനക്ക് തതവ്വ ആയിട്ട് അല്ലാതെയുള്ള നോമ്പുകൾ നോൽക്കാം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു മാസത്തിലെ മൂന്ന് നോമ്പുകൾ, അതിൽ 13, 14, 15, അതുപോലെ അറഫ നോമ്പ്, അതുപോലെയുള്ള നോമ്പുകളെല്ലാം, ഐച്ഛികമായിട്ടുള്ള നോമ്പുകളെല്ലാം നോൽക്കാം. അപ്പൊ ഈ ദലീലുകൾ നോമ്പ് എന്നുള്ള ആ ഇബാദത്തിനെ, അഥവാ ഫജ്ർ മുതൽ മഗ്‌രിബ് വരെ, ഗുറൂബ് ശംസ് വരെ ഭക്ഷണപാനീയങ്ങളും, അനുവദിക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങളും, അതുപോലെ തന്നെ ഭാര്യാഭർതൃ ബന്ധവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന ആ കർമ്മം വളരെ മഹത്തരമായ കർമ്മമാണ്. അത് ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാകുന്നത് റമളാൻ മാസത്തിൽ മാത്രമാണ്. അല്ലാത്ത ഉള്ള നോമ്പുകൾ അവന് അവന്റെ ഇഷ്ടപ്രകാരം, അവന്റെ കഴിവുണ്ടെങ്കിൽ അവന് നോമ്പ് നോൽക്കാവുന്നതാണ്. ഇത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തത് ഷെയ്ഖ് കൊടുക്കുന്നത്, മാ ദലീലുൽ ഹജ്ജ്, ഹജ്ജിനുള്ള ദലീൽ എന്താണെന്നാണ്. ഇത് ഓരോ കാര്യങ്ങളും ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിന്റെ ദലീലുകൾ അതിനോടൊപ്പം പറയാണ്. മാ ദലീലുൽ ഹജ്ജ്, അതിനുള്ള മറുപടി, قال الله تعالى واتم الحج والعمره لله, നിങ്ങൾ ഹജ്ജും ഉംറയും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നിർവഹിക്കുക. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ജനങ്ങളുടെ മേലെ നിർബന്ധമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കുക, കഴിവുള്ളവർ, അതിനുള്ള കഴിവുള്ളവർ അത് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഹദീസുകളിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹു തആല കുതിബ അലൈക്കുമുൽ ഹജ്ജ്, ഹജ്ജ് കതബ അലൈക്കുമുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് നിങ്ങളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹദീസ് ജിബ്രീൽ നമുക്കറിയാം, ഹജ്ജ് ഇസ്ലാമിന്റെ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ. അതുപോലെ തന്നെ ബുനിയൽ ഇസ്ലാം വല ഖംസിൻ, ഇസ്ലാം അഞ്ച് കർമ്മങ്ങളുടെ മേലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഹദീസിലൊക്കെ നമുക്ക് ഹജ്ജിനെ കാണാം. ചില പണ്ഡിതന്മാർ ഉംറയും നിർബന്ധമാണെന്ന് പറഞ്ഞു കാണാം, ഒരു ഉംറ നിർവഹിക്കുക എന്നുള്ളതും നിർബന്ധമാണെന്ന് പറഞ്ഞു കാണാം. അതിനവരെടുക്കുന്ന തെളിവുകളാണ് ഇപ്പൊ നമ്മൾ ഓതി ആയത്ത്, വത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും നിർവഹിക്കുക. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ ഇസ്ലാമിന്റെ ഇസ്ലാം കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം പറയുന്ന ഹദീസുകളിൽ ഹജ്ജിനോടൊപ്പം തന്നെ ഉംറ വന്നതായിട്ട് ചില റിവായത്തുകൾ കാണാം. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ആധുനികമായിട്ടുള്ളതും മുൻകാലത്ത് പല പണ്ഡിതന്മാരും, ഇബ്നു ഹസ്സൻ റഹിമഹുള്ളാഹ്, ഷെയ്ഖ് ഉസൈമ റഹിമഹുള്ളാഹ് പോലുള്ളവരെല്ലാം ഒരു ഹജ്ജ് ഒരു ഉംറ നിർവഹിക്കൽ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കാണാം. അത് തസവ്വുആണ് എന്നുള്ള പിന്നെ നിലക്ക് പറഞ്ഞ ഉലമാക്കളും ഉണ്ട്. എന്തായാലും കഴിവുള്ളവർ ഒരു ഉംറ നിർവഹിക്കും, ഹജ്ജിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു ഉംറ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ അർക്കാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഓരോന്ന് ഇപ്പൊ എണ്ണി പറഞ്ഞതാണ്. ഒന്ന്, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഒരാഹിലുള്ളതിന്റെയും മുഹമ്മദ് റസൂലുള്ളതിന്റെയും ഷഹാദത്തിന്റെ മഅന എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഷുറൂത്തുകൾ പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത് നമസ്കാരം, നമസ്കാരത്തിന്റെ ദലീലുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. സക്കാത്ത് പറഞ്ഞു, അതുപോലെ നോമ്പ് പറഞ്ഞു, ഹജ്ജ് പറഞ്ഞു. ഇനി ഷെയ്ഖ് ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അടുത്ത ചോദ്യങ്ങളായി കൊടുത്തിട്ടുള്ളത്. അയ്യ കൊടുക്കുന്ന ചോദ്യം മാ ഹുക്മു മൻ ജഹദ വാഹിദൻ മിൻഹ ഔ അഖറ ബിഹി വസ്തഗ്ബറ അൻഹു, എന്താണ് വിധി ഒരുത്തൻ ഈ അഞ്ചെണ്ണത്തിൽ ഒന്നിനെ എന്തു ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ഒന്നാമത്തെ ഷഹാദത്ത് അവിടെ നിൽക്കട്ടെ, അതിൽ സംശയമില്ലല്ലോ, ബാക്കിയുള്ള നാലെണ്ണത്തിൽ ഒന്നിനെ അവൻ കളവാക്കുന്നു അല്ലെങ്കിൽ ഒന്നിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അവൻ അത് അംഗീകരിച്ചിട്ട് കിബിറ് കാണിച്ച് അതിന് ധിക്കാരം കാണിച്ച് അത് ചെയ്യുന്നില്ല, അവന്റെ മേലെയുള്ള ഹുക്കും എന്താണ് എന്നാണ്, അവന്റെ മേലെയുള്ള വിധി എന്താണ്. ഒരുത്തൻ മുസ്ലിമായി ഷഹാദത്തിൽ മുസ്ലിം പേരിൽ അറിഞ്ഞിട്ട് അവൻ നമസ്കാരം തീരില്ല, നോമ്പ് തീരില്ല എന്ന് കളവാക്കുന്നു, അല്ലെങ്കിൽ ഒരുത്തൻ അവൻ നീണ്ടിട്ട് അംഗീകരിക്കണേലും കിബിർ ഞാനൊന്നും ചെയ്യില്ല, അഹങ്കാരത്തോടുകൂടി ചെയ്യില്ല എന്ന് പറയുന്നു, അവന്റെ മേലുള്ള വിധി. الجواب يقتل كفرا غيره من المكذبين والمستكبرين مثل ابليس وفرعون يقتل كفرا اسلامي غبرنا ഉടമാണെങ്കിൽ അവനെ കാഫിറായി കണക്കാക്കി അവനെ വധിക്കുക എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ. ഒരുത്തൻ ഈ നാല് കാര്യത്തിൽ ഒന്നിനെ കളവാക്കുന്ന, ധിക്കരിക്കുന്ന, ഇത് ഇല്ലില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അവന്റെ വിധി എന്താണ്? അവനെ കാഫിറായിട്ടാണ് പരിഗണിക്കുക, അവൻ കൊല്ലപ്പെടണം. ഏതുപോലെ കഹൈരിഹി, ബാക്കിയുള്ള ആളുകളെ പോലെ, മിനൽ മുക്കദ്ദിബീന വൽ മുസ്തക്ബിരീൻ, കളവാക്കുന്ന കിബിർ കാണിക്കുന്ന ആളുകൾ പോലെ, ഇബ്ലീസ് വ ഫിർഔൻ, ഫിർഔനെയും ഇബ്ലീസിനെയും പോലെ. ഇബ്ലീസ് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയോട് കിബിർ കാണിച്ചു, സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഫിർഔൻ എന്തായി? അള്ളാഹുവിനെ കളവാക്കി. ഇങ്ങനെയുള്ള ആളുകളുടെ പോലെയുള്ള വിധി എന്താണോ, ആ വിധി അനുസരിച്ച് അവനെ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിന്റെ കീഴിലാണെങ്കിൽ നമസ്കാരത്തെയും ബാക്കിയുള്ള നോമ്പിനെയും ഇതുപോലെയുള്ള കർമ്മങ്ങളെ കളവാക്കുന്ന, അഥവാ ഇത് ദീനിലില്ലാത്ത കാര്യമാണ്, തക്രീബ് നടത്തുന്ന, കുഫ്ര തക്രീബ് എന്ന് പറയും, അങ്ങനെ ചെയ്യുന്ന ആളുകളെ കാഫിറായി പരിഗണിക്കുകയും അവിടുത്തെ ഭരണകൂടത്തിന്റെ കൽപ്പന പ്രകാരമുള്ള കാഫിറിന്റെ മേലുള്ള നിയമം എന്താണോ, അഥവാ കാഫിറിന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുർത്തദ് ആകുമ്പോഴുള്ള നിയമം പോലുള്ള നിയമം എന്താണോ, ആ അർത്ഥത്തിൽ അവനെ വധിക്കണം എന്നതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. അവന്റെ ഒരു ഇസ്ലാമിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നിയമത്തിനെ കളവാക്കുക എന്ന് പറയുന്നത് ദീനെ കളവാക്കുന്നതിന് തുല്യമാണ്, അള്ളാഹുവിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുർത്തദിന്റെ മേലെ എന്ത് നിയമമാണോ ഒരു ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുക, അത് അവന്റെ മേലെയും നടപ്പിലാക്കണം. അടുത്ത ചോദ്യം, മാ ഹുക്മു മൻ അഖറ ബിഹ സുമ്മ തർക്കഹ ലിനൗഇ തകാസുലി ഔ തഅ്‌വീൽ. ഈ വേറൊരുത്തന്റെ അവസ്ഥ, അവൻ ഈ നാല് കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവൻ അതിനെ ഒഴിവാക്കുന്നുണ്ട്, അവനതിനെ ഒഴിവാക്കുന്നുണ്ട്, ഒന്നുകിൽ മടി കാരണത്താൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനം മനസ്സിലാക്കിയെന്നടുത്ത് പഴച്ചിട്ടുള്ള വ്യാഖ്യാന വ്യത്യാസത്തിന്റെ അർത്ഥത്തിൽ അവൻ അതിനെ തെറ്റായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവന് ഒരു ഒഴിവാക്കുകയാണ്, അവന് നിർവഹിക്കാതെ, ഈ കർമ്മങ്ങൾ നിർവഹിക്കാതെ ഒഴിവാക്കുകയാണ്, അവന്റെ മേലെയുള്ള വിധി എന്താണെന്നാണ്. അതിനുള്ള മറുപടി ഷെയ്ഖ് പറയുന്നത്, അമ്മ സ്വലാത്തു, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഫമൻ അഖറഹ അൻ വഖ്തിഹ ബിഹാദിഹി സ്സിഫ ഫഇന്നഹു യുസ്തതാബ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുത്തൻ നമസ്കാരം അതിന്റെ സമയത്ത് നിന്ന് തെറ്റിക്കുന്ന, വൈകിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ ഫൈന്നഹു യുസ്തതാബു, അവനെ തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം, അതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടണം, മടി കാരണത്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടോ. അവന് സത്യം ബോധ്യപ്പെടുത്തി, ഇഖാമത്തുൽ ബുർഹാൻ എന്ന് പറയും, സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറയണം. അവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല എന്നില്ലെങ്കിൽ എന്താണ്, അവനെ ഹദ്ദായിക്കൊണ്ട് അവൻ കൊല്ലപ്പെടണം. അല്ലാഹു തആല പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ ആയത്ത് സൂറത്തുൽ തൗബയിൽ അഞ്ചാമത്തെ ആയത്ത്, അവര് പശ്ചാത്തപിച്ച് മടങ്ങുകയും നമസ്കാരം നിർവഹിക്കും, സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവരെ ഒഴിവാക്കിക്കൊള്ളുക, അവരുടെ മേലെയുള്ള പ്രശ്നം തീർന്നു. അതുപോലെ ഹദീസിൽ ഉമിർത്തു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ ഷഹാദത്ത് അംഗീകരിക്കുമ്പോൾ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരെ എന്നുള്ള ഹദീസും ഷെയ്ഖ് തെളിവായി കൊടുക്കുകയാണ്. വേറെയും ഹദീസുകൾ ഉണ്ട് എന്ന് ഷെയ്ഖ് പറയുന്നു. നമുക്കറിയാം ദീനിൽ ഒരുപാടുണ്ട്. സക്കാത്തിന്റെ വിഷയത്തിൽ, ഫഇൻ കാന മാനിഉഹ മിമ്മൻ ലാ ശൗകത ലഹു അഖദഹൽ ഇമാം മിൻഹു ഖഹ്റൻ വനക്കലഹു യഖുദു ശൈഅ മിൻ മാലിഹി. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, സക്കാത്ത് തടയുന്നവനാണെങ്കിൽ അവനതിനെ വേറെ പരാതിയൊന്നുമില്ല, വേറൊരു ഇതൊന്നും പറയില്ല, അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുള്ളു. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ആ നാട്ടിലെ അമീർ ഇമാം എന്ത് ചെയ്യണം, അവന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് എടുക്കണം.
അതുപോലെ അവനൊരു താക്കീത് ഒരു പാഠം എന്നോണം അവന്റെ സമ്പത്തിൽ നിന്ന് മറ്റു കുറച്ചധികമായിട്ട് ഒരു പിഴ എന്ന നിലക്കും ആ ഭരണകൂടത്തിന് ഇമാമ് എടുക്കണം എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, വമൻ മനഅഹ ഫഇന്ന അഖിദുഹ വശത്ര മാലിഹി മഅഹ. ആരാണോ പിന്നെ സകാത്ത് തടയുന്നത് നൽകാതെ വെക്കുന്നത്, നമ്മൾ അവനിൽ നിന്ന് അത് എടുക്കുകയും അതുപോലെ അവന്റെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം എടുക്കുകയും ചെയ്യും എന്നുള്ള ഹദീസ് നമ്മൾ ഇൻഷാ അതിൽ കുറച്ച് വിശദീകരിക്കാൻ നമ്മൾ പറയാം. ഷെയ്ഖിന്റെ മച്ചിന് പറയാണ് അത്. വൈൻ കാനു ജമാഅത്തൽ വലഹും, ഇനി അവരൊരു ജമാഅത്താണെങ്കിൽ, വലഹും ഷൗക വജബ അലൽ ഇമാമി ഖാതലഹും ഹത്താ യുഅദ്ദൂഹ. ഇനി അവരൊരു ജമാഅത്താണ്, അതായത് ഒരാളല്ലേ സക്കാത്ത് കൊടുക്കൂല പറയുന്നത്, ഒരു സംഘ ആളുകൾ പറയാണ്, അവരതിന് പരാതിപ്പെടുന്നുണ്ട്, അയാൾ കൊടുക്കൂല എന്നുള്ള വാശി കാണിച്ച് എതിർത്ത് നിൽക്കുന്നുണ്ട്. വജബ അലൽ ഇമാമി ഖിതാലഹും, അവരുടെ ഇമാമിന്റെ മേലെ നിർബന്ധമാവും അവരോടുള്ള യുദ്ധം ചെയ്യൽ. ഹത്താ യുഅദ്ദൂഹ, അവരെ നൽകുന്നത് വരെ. ലിൽ ആയാത്തി വൽ അഹാദീസി സാബിഖത്തി വഗൈരിഹ, പിന്നെ നേരത്തെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും അതുപോലെ മറ്റ് കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഫിഅലു അബൂബക്കർ വസ്സഹാബത്തി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അബൂബക്കർ റളിയല്ലാഹുവിന്റെയും സഹാബാത്തുകളുടെയും ഫിഅലും അതിനോട് യോജിച്ചതാണ്. കാരണം ഈ സംഭവം പറയുന്നത് എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് ഒരുപാട് ഗോത്രങ്ങൾ എന്ത് ചെയ്തു, സക്കാത്ത് ആരെ ഏൽപ്പിച്ചിരുന്നത്, റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, അപ്പൊ ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ എടുത്ത നിലപാട് എന്താണ്, ഞാൻ അവരോട് യുദ്ധം ചെയ്യും, എത്ര നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും സക്കാത്തിന്റെ വിഷയത്തിൽ നൽകുന്നത് ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നമസ്കാരവും സക്കാത്തും തമ്മിൽ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനത്തിൽ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ആരാണ് ഇതിനെ വേർപ്പെടുത്തിയത് എന്നുള്ള നിലക്ക് അബൂബക്കർ റളിയല്ലാഹു എടുത്ത നിലപാടാണത്. ഉമർ റളിയല്ലാഹു അത് അംഗീകരിക്കുകയും ചെയ്തു. നമുക്ക് കാണാം. അതുപോലെ അമ്മസ്വവും, ഈ നോമ്പിന്റെ വിഷയത്തിലാണെങ്കിലോ ഫലം യരിദി ഫീഹി ശൈഉൻ, നോമ്പ് ഒഴിവാക്കിയതിന്റെ മേലെ ഒന്നും വന്നിട്ടില്ല, നോമ്പ് ഒഴിവാക്കിയതിന് മേലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഒന്നും വന്നിട്ടില്ല. വലാക്കിൻ യുഅദ്ദിബുഹുൽ ഇമാം ഔ നായിബുഹു ബിമാ യകൂനു സജ്റൻ ലഹുൽ അംസാൽ. പിന്നെ എന്താണ്, ഇമാമ് ഭരണാധികാരി, ഇസ്ലാമിക നിയമത്തിന്റെ കീഴിലുള്ള കാര്യം പറയുന്നത്, ഭരണാധികാരി എന്ത് ചെയ്യണം, അവനെ മര്യാദ പഠിപ്പിക്കണം, അതുപോലെ തന്നെ അവനെ ഒഴിവാക്കി അവന് താക്കീത് നൽകണം, മറ്റുള്ളവർക്ക് ഒരു മാതൃക എന്നോണം അവനെ പ്രത്യേകം താക്കീത് ചെയ്യേണ്ടതും അദവ് പഠിപ്പിക്കേണ്ടതും ഉണ്ട്. നോമ്പ് ഒഴിവാക്കുന്നതിന് പ്രത്യേക ഒരു ഹദ് ദീനിൽ വന്നിട്ടില്ല. അമ്മൽ ഹജ്ജു, ഈ ഹജ്ജിന്റെ വിഷയത്തിലോ ഫകുല്ലു ഉംറിൽ അബ്ദി വഖ്തുൻ ലഹു, ഒരു ഹജ്ജിന്റെ വിഷയം എന്ന് പറഞ്ഞ ഇതുപോലെ ഒന്നുമല്ല. കാരണം അവനത് ഒഴിവാക്കിയല്ലോ എന്ന് എന്ത് മനസ്സിലാവൂല, കാരണം ഹജ്ജിന്റെ സമയം പ്രത്യേക ഒരു സമയമില്ലല്ലോ, അവന്റെ ആയുസിൽ എപ്പോഴാണെങ്കിലും ചെയ്യാം, അവനത് എതിർക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാ സമയമുണ്ട്. ലാ യഫൂത്തു ഇല്ലാ ബിൽ മൗത്ത്, മരണമല്ലാതെ അതിന് സമയം അവസാനിപ്പിക്കുന്നില്ല. വൽ വാജിബ് ഫീഹി അൽ മുബാദിറ, ഒരുത്തന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്, അതിൽ ഋതിപ്പെടുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ചെയ്യാം. വഖദ് ജാഅൽ വഈദുൽ ഉഖ്രവി ഫീ തഹാവുനി ഫീഹി, പരലോകത്ത് ശിക്ഷ വന്നിട്ടുണ്ട് ഹജ്ജ് ഒഴിവാക്കുന്നവർക്ക്. വലം തരിദ് ഫീഹി ഉഖൂബതൻ ഖാസതൻ ഫി ദുനിയ, വലം തരിദ് ഫീഹി ഉഖൂബതൻ ഖാസതൻ ഫി ദുനിയ, ദുനിയാവിൽ അവർക്ക് എന്ത് വന്നിട്ടില്ല, പ്രത്യേകമായിട്ടൊരു ശിക്ഷ ഹജ്ജ് ഒഴിവാക്കുന്നവർക്ക് വന്നിട്ടില്ല. ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അഥവാ ഇസ്ലാമിന്റെ അഞ്ച് അർക്കാനുകളിൽ ഒന്നാമത്തെ ഷഹാദത്ത്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ദീന് പോയി, അതിനെ കുറിച്ച് വേറെ ചർച്ചയില്ല. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ദീനിന്റെ വേറെ ഒരു മുസ്ലിമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നില്ല. ബാക്കിയുള്ള നാല് കാര്യങ്ങളിൽ അത് കിബിറ് കാരണം കളവാക്കി ഒഴിവാക്കുന്നവന്റെ വിധി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു. ഇനി മടി കാരണത്താൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ഏതെങ്കിലും തരത്തിൽ അത് ഒഴിവാക്കുന്ന ആളുകളുടെ വിധിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിന്റെ വിഷയത്തിലാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ എന്ത് മനസ്സിലാക്കാം, ഒരുത്ത നമസ്കാരം ഒഴിവാക്കുന്നുണ്ട്, നോമ്പ് ഒഴിവാക്കുന്നു, നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനോ സാധിക്കും. പക്ഷെ ഹജ്ജിന്റെ വിഷയത്തിൽ അവന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, അതിന് മരണം വരെ സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തിൽ ഉലമാക്കൾ ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം, ഏകദേശം അഞ്ചോളം അഭിപ്രായം കാണാം. എങ്ങനെയാണ് അവനെ ഒരു കാഫിറായി പരിഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, അഥവാ ഹജ്ജ് ഒഴിവാക്കി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ അത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥ, ഹജ്ജ് ഞാൻ ഒരു കഴിവുണ്ടായിട്ട് ഞാൻ ചെയ്യില്ല എന്ന് നിയ്യത്ത് വെച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ എന്ത് ഉൾപ്പെട്ടു, ഹജ്ജും ഉൾപ്പെട്ടു, നമസ്കാരം എടുത്ത് ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, അങ്ങനെ ഓരോന്നും ഒഴിവാക്കുന്നതിലൂടെ ഹജ്ജും ഒഴിവാക്കി എന്നുള്ള നിലക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമസ്കാരം ഒഴിവാക്കിയാൽ തന്നെ അവൻ കാഫിറിന്റെ പരിധിയിൽ ഉൾപ്പെട്ടു എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരം സക്കാത്ത് ഒഴിവാക്കി നോമ്പ് ഹജ്ജ് ചെയ്താലും നമസ്കാരം സക്കാത്ത് ഒഴിവാക്കിയാൽ അവൻ ആ പരിധിയിൽ പെട്ടു എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെയും അഭിപ്രായങ്ങൾ. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത്, ഈ പറയുന്ന വിഷയത്തിൽ ഹജ്ജിന്റെ കാര്യത്തിൽ വ്യക്തമായി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അവന്റെ അവസ്ഥ എന്താണെന്ന്. കാരണം അത് അവന്റെ സമയം എപ്പോഴാണോ അവന് എപ്പോഴും മരിക്കുന്ന വരെ അവന് സമയമുണ്ട്, ബാക്കിയുള്ളതിനൊക്കെ സമയം നിർണ്ണയിച്ചിട്ടുണ്ട് നോക്കാം. ഹജ്ജിന്റെ കാര്യത്തിൽ ഈ ഒരു ചർച്ച ഉലമാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് പറഞ്ഞ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഉലമാക്കൾ ഗൗരവപൂർവ്വം തന്നെ തക്ദീബ് നടത്തിയാൽ, കളവാക്കിയാൽ അവരെന്തായാലും കുഫറിന്റെ വിധിയിൽ കുത്തിലെ കൊല്ലപ്പെടണമെന്നുള്ളതാണ്. ഇനി മടി കാരണത്താലുള്ള കാര്യം, ഉലമാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ മടി കാരണത്താൽ ചെയ്താൽ അവനും അതേ ഹുക്കുമാണെന്ന്, ചില പണ്ഡിതന്മാർ അവന് അല്ലാത്ത രീതിയിൽ പറഞ്ഞു ഉപദേശം കൊടുക്കലും ബാക്കി അതൊക്കെ നടക്കണം, അതല്ലാത്ത രീതിയിലാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ പിന്നെ ഇതുപോലെ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ, അവന് പറഞ്ഞു കൊടുത്തിട്ടും അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവനെ കാഫിറായി പരിഗണിക്കുന്ന ഒരവസ്ഥയാണ് മുൻകാലത്തുണ്ടായിരുന്ന പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതാണ് അയ്യൂബ് സഹ്തിയാനി റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും, സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട്, തർക്കുസ്സലാ കുഫ്റുൻ ലാ യുഖ്തലിഫു ഫീ, നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റാണ്, അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ താബിഈയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ലം യകുൻ അസ്ഹാബുൻ നബിയ്യ റൗന ശൈഅൻ മിനൽ അഅമാലി തർകഹു കുഫ്റൻ ഇല്ലാ സ്വലാ, സഹാബാക്കൾ നമസ്കാരം ഒഴിവാക്കുന്നതിനല്ലാതെ വേറെ ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എന്തല്ലാതെ പിന്നെ അവന് കാഫിറായി പോകുന്നത്, അഥവാ നമസ്കാരം ഒഴിവാക്കിയാൽ അവനെ കാഫിറായി കാണുന്ന അവസ്ഥയിലായിരുന്നു സഹാബാക്കൾ ഉണ്ടായിരുന്നത്, അതുപോലെ വേറൊരു അമലിനെയും കണ്ടിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. അതിന് പിന്നെ ഇമാം അഹ്മദിൽ നിന്നും അതുപോലെ ഇമാം ഷാഫിഈയിൽ നിന്നും എല്ലാം ഉദ്ധരിക്കുന്ന കൗലുകളിൽ നമുക്ക് കാണാം, തർക്കുസ്സല കുഫ്റുൻ മില്ലതു അസ്ഹാബിൻ നബി ഇലാ യൗമിന ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ മുതൽ ഇന്നേ വരെ എന്താണ് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റിൽപ്പെട്ട കുഫ്റാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രത്തോളം ശ്രദ്ധ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഹദീസുകൾ ഇതിന് ദലീലുകളായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന അർ-റജുലി വ ബൈന അൽ-കുഫ്രി വ ശിർക് തർക്കു സ്വലാ, ഒരുത്തനും ശിർക്കും കുഫ്റും തമ്മിലുള്ള ഇടയിൽ വ്യത്യാസം എന്താണ്? നമസ്കാരം ഒഴിവാക്കലാണ്. അതുപോലെ അൽ-അഹ്ദ് അല്ലദീ ബൈനനാ വ ബൈനഹും അസ്-സ്വലാ ഫമൻ തർക്കഹാ ഫഖദ് കഫറ, പിന്നെ നമ്മുടെയും പിന്നെ പിന്നെ കുഫ്ഫാറുകളുടെയും ഇടയിലുള്ള ഒരു അഹദ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വ്യത്യാസം എന്നുള്ള നിലക്ക് പറയുന്നത് നമസ്കാരമാണ്, അതൊഴിവാക്കിയാൽ അവൻ കുഫറിൽ അകപ്പെട്ടു എന്നുള്ള നിലക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്ന് കാണാൻ സാധിക്കും. ഇനി സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത്, നാം പറഞ്ഞു സക്കാത്ത് ഒരു വ്യക്തിയാണെങ്കിലുള്ള വിധി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത് ഒരു കൂട്ടം ആളുകളാണെങ്കിൽ എന്ന് പറഞ്ഞു. ഒരു വ്യക്തി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനെ കാഫിറാണെന്ന് പറയുക നമുക്ക് സാധിക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വഹീഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാം, സക്കാത്ത് നൽകാത്ത ഒരു വ്യക്തി അവനെ നാളെ പരലോകത്ത് നരകത്തിൽ ഈ അവന്റെ സക്കാത്തിന്റെ സമ്പത്ത് കൊണ്ട് അവന്റെ പാർശ്വങ്ങളിലും മുതുകിലും എല്ലാം സീല് വെക്കുന്ന അല്ലെങ്കിൽ ചുട്ടുകരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ അത് ആ ശിക്ഷ അവൻ നേടും. അതിനുശേഷം പരലോകത്ത് അവന് ഈ ശിക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള അവസ്ഥയിൽ അവൻ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ സ്വർഗം അവന് എന്തില്ല, അവന് പിന്നെ നിഷിദ്ധമായിട്ടില്ല, അവന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജമാഅത്ത് ഇമാവ് ചെയ്യേണ്ട നമ്മൾ പറഞ്ഞു, ദുനിയാവിൽ ഇമാമ് അത് നേടിയെടുക്കാനുള്ള അവന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞത് ജമാഅത്തായിട്ടുള്ള ആളുകൾ, ഒരു സംഘം ആളുകൾ അതിനെ എതിർത്തിരിക്കുകയാണെങ്കിൽ സഹാബാക്കൾ ചെയ്തതുപോലെ അവരുമായിട്ട് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്ത് ആ സക്കാത്ത് നൽകാൻ നിർബന്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ ഒരു ചർച്ച മനസ്സിലാക്കേണ്ട വിഷയം, ഇതിൽ നമ്മളൊരു പറഞ്ഞൊരു ഹദീസ്, ഷെയ്ഖ് കൊടുത്തൊരു ഹദീസിൽ പറഞ്ഞിരുന്നു, ഒരാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവനിൽ നിന്ന് ഇമാമ് സക്കാത്ത് ഈടാക്കുകയും അതോടൊപ്പം വേറെ കുറച്ച് സമ്പത്ത് കൂടിയും ഈടാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിലുള്ള ദലീലായിട്ടൊരു ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഉലമാക്കൾക്കിടയിൽ ഈ ഹദീസ് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് അഥവാ ഇസ്ലാമിന്റെ ആദ്യകാലത്താണ് ആ ഹദീസ് അഥവാ കൂടുതലായിട്ടൊരു പണെടുക്കല് സക്കാത്ത് എടുക്കാം അതിന് പകരം കൂടുതലായിട്ടൊരു പിഴ എടുക്കുന്ന അവസ്ഥ അത് ആദ്യകാലത്തിലാണ് പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടത് കാണാം. സക്കാത്ത് മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ എന്ന് കാണാം. ഇനി നോമ്പിന്റെ വിഷയത്തിൽ, നമ്മൾ പറഞ്ഞു വ്യക്തമാണ് ദുനിയാവിൽ പ്രത്യേകിച്ച് ഒരു ഹദ് നടപ്പിലാക്കാൻ വന്നിട്ടില്ല, ഒരാൾ നോമ്പ് നടന്നാലും നോമ്പ് നോൽക്കുന്നില്ല എങ്കിൽ. പക്ഷേ പരലോകത്തേക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പിന്നെ അള്ളാഹു തആല എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവന് നൽകും. എന്നാൽ ഒരു നാടിന്റെ ഇസ്ലാമിക ഭരണാധികാരി അവനെ അതവ് പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കാനും അവന് ഒരു താക്കീത് നൽകേണ്ടതുണ്ട്. ഹജ്ജിന്റെ വിഷയത്തിൽ നാം പറഞ്ഞതുപോലെ അവന്റെ സമയം മരണം വരെ സമയം നിൽക്കുന്നുണ്ട്. അവൻ ചെയ്താൽ അത് നടക്കും, അതല്ല എങ്കിൽ നടക്കില്ല. പരലോകത്ത് ഹജ്ജ് കഴിവുണ്ടായിട്ടോ നിർവഹിക്കാത്തവർക്കുള്ള ശിക്ഷകളുണ്ട്. പക്ഷെ ദുനിയാവിൽ ഹജ്ജ് ചെയ്തില്ല വെച്ച് അവന്റെ മേലെ ഒന്നും നടപ്പിലാക്കാൻ തെളിവുകളില്ല. അപ്പൊ ഇതാണ് ഈ ഇസ്ലാമിന്റെ അർക്കാനുകളായിട്ടുള്ള ബാക്കി നാലെണ്ണം, ഷഹാദത്ത് കഴിഞ്ഞിട്ടുള്ള നാലെണ്ണം ഒഴിവാക്കുന്നവന്റെ മേലെയുള്ള വിധികൾ എന്ന് ഷെയ്ഖ് പറയുന്നു. ഇത് പറഞ്ഞല്ലോ, ഇത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള നടപ്പിലാക്കേണ്ട നിയമവ്യവസ്ഥകളാണെന്ന് പറയുന്നത്. ഒരാളെ വീട്ടിൽ മകൻ നിസ്കരിക്കലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ വിഷയത്തിലുള്ള നിയമങ്ങളാണ്. അടുത്തത്, അപ്പൊ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഷെയ്ഖ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം, മാ ഹുവ അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഈമാൻ? അതിനുള്ള ഉത്തരം, അൽ ഈമാനു ഖൗലുൻ വഅമലുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുമാണ്, സംസാരവുമാണ്, അമൽ പ്രവർത്തനവുമാണ്. ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഖൽബിന്റെയും ലിസാനിന്റെയും സംസാരം. ഖൽബിനെ സംസാരം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഖൽബിൽ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. വഅമലുൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, കൽബിന്റെ പ്രവർത്തനവും നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അവയവകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും. യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ, അനുസരണം കൊണ്ട്, അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് ഈമാനിൽ വർദ്ധനവുണ്ടാകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ട് കുറവുമുണ്ടാകും. വയതഫാവലു അഹ്ലുഹു ഫീഹ്, അതിന്റെ ആളുകൾ പല ദർജകളിലായിക്കൊണ്ട് വ്യത്യസ്തരായി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പൊ എന്താണ് ഈമാൻ എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുമാണ്, അമലുമാണ്. ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയത്തിന്റെയും നാവിന്റെയും സംസാരമാണ്, ഖൗലാണ്. വഅമലുൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, ഖൽബിന്റെയും നാവിന്റെയും അവയവങ്ങളുടെയും പ്രവർത്തനവുമാണ്. യസീദു ബിത്താഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ വർദ്ധിക്കും. വയൻഖുസു ബിൽ മഅസിയ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ അത് കുറയും. യതഫാവലു അഹ്ലുഹു ഫീ, ആ വിഷയത്തിൽ, ഈമാന്റെ വിഷയത്തിൽ ആളുകൾ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തേത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും അമലുമാണെന്ന്. രണ്ടാമത്തേത് അത് കൂടുകയും കുറയുകയും ചെയ്യുമെന്നുള്ളത്. മൂന്നാമത്തേത് ഈമാനിന്റെ അവസ്ഥയിൽ ആളുകളുടെ ദറജ വ്യത്യസ്തമാണ് എന്നുള്ള നിലക്ക് പറഞ്ഞു കാണാം. ഇവിടെ ഹാഫിദ് അൽ ഹക്കമി റഹ്മഹുല്ലാ ഈമാനിന് കൊടുത്ത തഅരീഫിൽ ഖൗലു ഖൗലുൽ ഖൽബി വൽ ലിസാൻ, അതുപോലെ അമലുൽ ഖൽബി വൽ ലിസാൻ വൽ ജവാരിഹ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉലമാക്കൾ ഇതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഒരു ഈമാനിലെ തഅരീഫിനെ പറഞ്ഞു കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ ഖൗലുൽ ഖൽബി വൽ ലിസാൻ വ അമലുൽ ഖൽബി വൽ ജവാരിഹ് അങ്ങനെ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഖൽബിന്റെയും നാവിന്റെയും സംസാരം, അതുപോലെ ഖൽബിന്റെയും അവയവങ്ങളുടെയും പ്രവർത്തനം എന്നുള്ള നിലക്ക് മാത്രം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും, ഖൗലുൽ ഖൽബ് ഖൗലുൽ ലിസാൻ വ അമലുൽ ഖൽബ് വ അമലുൽ ലിസാൻ വ അമലുൽ ജവാരിഹ്, അഞ്ച് ഭാഗങ്ങളായിട്ട് പറഞ്ഞു കാണാം. കൽബിന്റെ സംസാരം, അത് വ്യത്യസ്തമായിട്ട് നാവിന്റെ സംസാരം, കൽബിന്റെ പ്രവർത്തനം, നാവിന്റെ പ്രവർത്തനം, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പറയാം. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഇതിന്റെ പൂർണ്ണതയിലും വരുന്നത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ട് പറയുന്ന അർത്ഥമാണ്. മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ട് പറയുന്ന അർത്ഥം അതെന്താണ്? അൽ ഈമാനു ഖൗലും ബിൽ ലിസാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലാണ്. വഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബിൽ പിന്നെ ഉറപ്പിച്ച് വിശ്വസിക്കലാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവകൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാനും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലും വരുന്നത് ഈ മൂന്നെണ്ണമാണ്. അപ്പൊ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യം വേണം. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. വഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബിൽ ഉറച്ച് വിശ്വസിക്കലാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരുത്തിന്റെ ഈമാൻ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുക. ഖൗലും ബിൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ് കൊണ്ട് പറയുക പറഞ്ഞാൽ എന്താണ്? അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ ലുത്വഖ്, അതിന്റെ സംസാരം അവനിൽ നിന്ന് വരണം. ഒരുത്തൻ പറയാണ്, ഉള്ളിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവന് നമസ്കരിക്കുന്നുണ്ട്, അവൻ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നില്ലെങ്കിലോ അവന് ഈമാനിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അബൂ താലിബിന്റെ ഒക്കെ ചരിത്രം പറയുമ്പോ അബൂ താലിബിന്റെ ഉള്ളിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും. പക്ഷേ അലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ ദുത്തക്ക്, ആ സംസാരം വന്നില്ല എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ പരിധിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നാവുകൊണ്ട് പറയൽ ഇസ്ലാമിലേക്ക് പ്രവേശനത്തിൽ നിർബന്ധമാണ്. കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യം അദ്ദേഹത്തെ അവരോട് പറയാനാണ് ആവശ്യപ്പെടുന്നത്, ഷഹാദത്ത് പറയാനാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തേത് ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബിൽ ഉറച്ച ദൃഢമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഖൽബിൽ ഉറച്ച ദൃഢമായ ബോധ്യം ഉണ്ടായിരിക്കണം, അത് ഖൽബിൽ ഉറക്കണം. ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അത് യഖീനോടുകൂടി ഖൽബിൽ ഉറച്ചുകൊണ്ട് പറയണം. അതുപോലെ തന്നെ വഅമലും ബിൽ ജവാരിഹ്, ആ ഈമാന് എന്താണോ ഈമാന് കൊണ്ടുള്ള മുക്തള, ഈമാന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണോ അതിനനുസൃതമായ കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനെന്താണോ ആ ഈമാൻ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് കൊണ്ടുവരുന്ന കർമ്മങ്ങൾ എന്താണോ അതനുസരിക്കുകയും അത് പ്രവർത്തിക്കുകയും വേണം. അപ്പോഴാണ് ഒരുത്തന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. കാരണം മുൻകാലത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പഴച്ചുപോയ ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാം വാദങ്ങൾ പ്രകാരം ഈമാനിന്റെ തഅരീഫിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈമാൻ എന്ന് പറയുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുർജിയാക്കൾ. അവര് പറയുന്നത് കർമ്മങ്ങൾക്ക് ഈമാനിൽ യാതൊരു സ്ഥാനവും എന്ന്. ഈമാൻ എന്ന് പറഞ്ഞാല് നാവ് കൊണ്ട് പറയലോ അല്ലെങ്കിൽ കൽബിൽ വിശ്വസിക്കലോ അല്ലെങ്കിൽ കൽബിൽ വിശ്വസിക്കലും മാത്രം ഇത് മതി, കർമ്മങ്ങൾക്ക് ഈമാനിൽ യാതൊരു സ്വാധീനവും ഇല്ല. അവരുടെ വാദത്തിന്റെ ഒരു പൊള്ളക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും കൊന്നാലും എന്ത് പാപം ചെയ്താലും ഈമാനിന്റെ പൂർണ്ണതയിലാണ് എപ്പോഴും. അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് അല്ലാണ്ട് ഈമാനിലാണ് എപ്പോഴും, അവൻ എത്ര വലിയ തമ്മാടിത്തരം ചെയ്താലും. വിഡ്ഢിത്തമാണത്. മുൻകാലത്ത് പഴച്ചുപോയ ആളുകളുടെ ചില ഈമാനിന്റെ തഅരീഫിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതിൽ മുർജിയാക്കൾ അമൽ ഉൾപ്പെടില്ല എന്നാണ്. അതുപോലെ മുർജിയത്തുൽ ഫുഖഹ എന്ന ചില വിഭാഗങ്ങളുണ്ട്, അഥവാ ഫുഖഹാക്കളായിട്ട്. എന്നാ പക്ഷെ അവര് യഥാർത്ഥ മുർജിയാക്കളുടെ ആശയത്തിലേക്കല്ല, എന്നാൽ ഈമാനിന്റെ തഅരീഫ് പറയുന്നിടത്ത് എന്ത് പറയണ്ട, അമലിന്റെ കാര്യം പറയണ്ട എന്നുള്ള അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അവര് പറയുന്നത് ഖൗലും ബിൽ ലിസാൻ വഇഅ്തിഖാദും ബിൽ ജിനാൻ, നാവ് കൊണ്ടുള്ള പറച്ചിലും ഹൃദയത്തിൽ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസവുമാണ്. അതേസമയത്ത് മുത്തക്കല്ലിമീങ്ങൾ, മുർജിയാക്കളിൽ പെടുന്ന മുത്തക്കല്ലിമീങ്ങൾ, പിന്നെ മുർജിയത്തിന്റെ യഥാർത്ഥ ആളുകൾ, അവര് പറയുന്നത് തസ്ദീഖും ബിൽ ജിനാൻ, ഉള്ളിലെ വിശ്വാസം ഉണ്ടായാൽ മതി, അവന്റെ സംസാരമോ അവന്റെ പ്രവർത്തനങ്ങളോ അതിന് ബാധിക്കില്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ വിശ്വാസം മാത്രമാണ്. അതുപോലെ തന്നെ കറാമിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഒരു പിന്നെ പ്രശ്ന വിഭാഗമാണ്. അവര് പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി, ഉള്ളിലുണ്ടാവണമെന്നില്ല, പ്രവർത്തനത്തിലുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ജഹ്മിയാക്കൾ മറ്റൊരു പഴശ്ശി വിഭാഗമാണ്. അവര് പറയുന്നത് മഅരിഫത്ത് ബിൽ ജിനാൻ, ഉള്ളിലോട് മനസ്സിലാക്കിയാൽ മതി, ഉറച്ച വിശ്വാസത്തും വേണ്ട, ഉള്ളിലോട് മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ തന്നെ അവന്റെ ഈമാൻ ശരിയായി എന്നുള്ള നിലക്ക്. അപ്പൊ ഈമാനിനെ വ്യത്യസ്തമായ തലത്തിൽ പിഴച്ച വാദക്കാർ പറയാറുണ്ട്. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ദലീലുകൾ ഇൻഷാല്ലാ അടുത്ത ചോദ്യത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഖുർആനിലും ഹദീസുകളിലും ഈ വിഷയത്തിൽ നമുക്ക് ദലീലുകൾ കാണാം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബിൽ ഉറച്ച വിശ്വാസമാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശൈഖ് ചോദ്യത്തിൽ പറഞ്ഞ യസീദു ബിത്താ വയൻകുസു ബിൽ മഅസിയ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അത് വർദ്ധിക്കും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ അത് കുറയുകയും ചെയ്യും. ആളുകൾ ആ ഈമാനിന്റെ ദർജയിൽ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. ചില നല്ല ഈമാൻ ഉണ്ടാവും, ചിലര് ഒരു പിന്നിടനിലക്കാരായിരിക്കും, ചിലർ നല്ല കുറഞ്ഞവരായിരിക്കും, ചിലർക്കൊന്നും ഉണ്ടാവില്ല, പല അവസ്ഥയിലായിരിക്കും. അവരുടെ കർമ്മങ്ങളുടെയും അവരുടെ സംസാരങ്ങളുടെയും അവരുടെ വിശ്വാസത്തിന്റെയും ദൃഢത അനുസരിച്ച് അവരുടെ ദർജകൾ വ്യത്യസ്തമായി കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം, മദ്ദലീലു അലാ കൗനിഹി ഖൗലൻ വഅമലൻ, എന്താണ് ദലീലുള്ളത്, അഥവാ ഈമാൻ എന്ന് പറഞ്ഞാൽ കൗലും അമലുമാണ് എന്ന് പറഞ്ഞതിനുള്ള ദലീലുകൾ എന്തൊക്കെയാണുള്ളത് എന്നാണ് ചോദ്യം. അതിന്റെ ജവാബ്, അതിന് ഉത്തരം പറയുന്നത് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ ആയത്തിൽ, വലാകിന്നല്ലാഹു ഹബ്ബബ ഇലൈക്കുംൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും, പക്ഷെ അള്ളാഹു ആണ് നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തന്നത്, നിങ്ങളുടെ കൽബിൽ അത് അലങ്കാരമുള്ളതാക്കി തന്നത്. വഖാല തആല ഫആമിനൂ ബില്ലാഹി വറസൂലി, സൂറത്തുൽ അഅറാഫിൽ നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്നുള്ളത്. ഷെയ്ഖ് പറയാണ് വഹാദാ മഅന ഷഹാദതൈനി അല്ലതൈനി ലാ യദ്ഖുലുൽ അബ്ദു ഫിദ്ദീനി ഇല്ലാ ബിഹിമാ, ഈ ഇതാണ് അള്ളാഹു റസൂലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഷഹാദത്തിന്റെ അർത്ഥം. ഇതുകൊണ്ടല്ലാതെ ഒരാളും ദീനിൽ പ്രവേശിക്കില്ല. വഹിയ മിൻ അമലിൽ ഖൽബി ഇഅ്തിഖാദൻ വമിൻ അമലിൽ ഖൽബി ഇഅ്തിഖാദൻ വമിൻ അമലിൽ ലിസാനി നുത്ഖൻ ലാ തൻഫഉ ഇല്ലാ ബിതവാതിഹിമ. അതായത് ഈ പിന്നെ ഷഹാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബ് കൊണ്ടുള്ള അമലെന്ന് പറഞ്ഞാൽ അതിലുള്ള ഉറച്ച വിശ്വാസവും നാവ് കൊണ്ട് പറച്ചിലുമാണ്, അതുകൊണ്ടല്ലാതെ ഇത് പൂർണ്ണമാകില്ല, ഈ ഷഹാദത്ത് പൂർണ്ണമാവില്ല. ഈ രണ്ട് ദലീലുകൾ പറഞ്ഞത് ഒന്നാമത്തേത് കൽബുമായി ബന്ധപ്പെട്ടതും ഒന്നാമത്തേത് നാവും രണ്ടാമത്തേത് നാവ് കൊണ്ട് പറയലുമാണ്. അടുത്തത് ശൈഖ് തുടരുകയാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും, അൽബഖറ 143-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുകയില്ല. യഅനി, അതുകൊണ്ടുള്ള ഉദ്ദേശം, സ്വലാതഖും ഇലാ ബൈത്തുൽ മഖ്ദിസ് ഖബ്ല തഹ്വീലിൽ ഖിബ്ല, നിങ്ങളുടെ നമസ്കാരം പാഴാക്കി കളയില്ല. ഖിബ്ല, കഅബയിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള നമസ്കാരങ്ങൾ അല്ലാഹു തആല പാഴാക്കി കളയില്ല. തമ്മ സ്വലാത കുല്ലഹ ഈമാനൻ, നമസ്കാരത്തിനെ പൂർണ്ണമായിട്ട് അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഈമാൻ എന്നാണ് പറഞ്ഞത്. വഹിയ ജാമിഅത്തുൽ ലിഅമലിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, അപ്പൊ അത് പൂർണ്ണമായി ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമുള്ള പ്രവർത്തനമാണെന്ന് പൂർണ്ണമായി. ഇത് വായിച്ചു നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയാം. വജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി അൽ ജിഹാദ, ജിഹാദിനെ, വഖിയാമ ലൈലത്തിൽ ഖദരി, ലൈലത്തുൽ ഖദ്ർ നമസ്കാരത്തിനെ, വസിയാമ റമളാൻ, റമളാനിലെ നമസ്ക നോമ്പിനെ, വഖിയാമഹു അതിലെ നമസ്കാരത്തെ, വദാഉൽ ഖംസ് വഗൈരിഹ മിനൽ ഈമാൻ നമസ്കാരത്തെ നിർവഹിക്കലും, അതുപോലെ തന്നെ വദാഉൽ ഖംസ് വഗൈറഹ മിനൽ ഈമാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈമാൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. വസൂഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅ്മാൽ അഫ്ളൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടിട്ടുണ്ട് ഏത് കർമ്മമാണ് അഫ്ളൽ. ഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിനുമുള്ള വിശ്വാസമാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഷെയ്ഖ് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും അമലുമാണ്, അല്ലെങ്കിൽ ഖൗലും അമലും അഥവാ സംസാരവും അതുപോലെ തന്നെ അമലും, അമലുൽ ഖൽബ്, പിന്നെ ദൃഢമായി വിശ്വസിക്കുക. ഇതിനുള്ള ദലീലുകൾ എന്താണ് എന്നാണ് ഷെയ്ഖ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഉത്തരത്തിൽ ഷെയ്ഖ് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഷെയ്ഖ് പറയുന്ന ഉത്തരത്തിൽ ഒന്നാമത്തേത് സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ ആയത്താണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുംൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കൽബിൽ അതിനെ ഭംഗിയുള്ളതാക്കി അലങ്കരിച്ചു തോന്നിപ്പിക്കുന്നത്. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് എന്ത് ലഭിച്ചു? എന്ത് ലഭിച്ചു? ഈമാൻ എന്നുള്ളത് കൽബുമായി ബന്ധപ്പെട്ടിട്ട ഒരു കാര്യമാണ്, കാരണം കൽബിലാണ് അതിന് അലങ്കാരം നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ ഈമാനിന്റെ കൽബുമായി ബന്ധപ്പെട്ടതിന് ദലീലായിട്ട് നമുക്ക് ഇത് എടുക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിലെ ഫആമിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലും നിങ്ങൾ വിശ്വസിക്കുക. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ രണ്ട് ഷഹാദത്തുകളാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇത് പറയലും ഉൾക്കൊള്ളലുമാണ്. അപ്പോ അത് പറയുക എന്നുള്ളതും ഇതിൽ വന്നു. ഷഹാദത്ത് ഒരാളുടെ ശരിയാവണമെങ്കിൽ എന്ത് വേണം? അവന് കൽബിൽ ഇഅ്തിഖാദും വേണം, നാവ് കൊണ്ട് പറയുകയും വേണം. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഇതിൽ വന്നു. മൂന്നാമതായിട്ട് അമലുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഷെയ്ഖ് കൊടുത്ത ദലീല്, വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും, നിങ്ങളുടെ ഈമാൻ അല്ലാഹു പാഴാക്കി കളയില്ല. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം നമുക്കറിയാം. ആദ്യകാലത്തിൽ മുസ്ലിമികളുടെ ഖിബ്ല എന്തായിരുന്നു? ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബയിലേക്ക് ഖിബ്ലയാക്കാൻ പറഞ്ഞു. അത് പറയാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കാലത്തെ യഹൂദന്മാർ അവര് ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രവാചകന്റെ കിബില ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കിബിലയായിരിക്കും, കഅബയായിരിക്കും. ഈ പ്രവാചകന്റെ കിബില ബൈത്തുൽ മഖ്ദിസ് ആണല്ലോ, അതുകൊണ്ട് ഇതല്ല ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രവാചകൻ എന്നുള്ള നിലക്ക് ആക്ഷേപിക്കാറുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കിബില കഅബയാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അത് കൽപ്പിച്ചു. അങ്ങനെ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കാരം ആരംഭിച്ചു. ആ നമസ്കാരം ആരംഭിച്ച സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടായ വിഷയമാണ് ഈ നമസ്കാരം ബൈത്തുൽ മഖ്ദിസിൽ മാത്രമായി നമസ്കരിച്ചുകൊണ്ട് മരണപ്പെട്ട സഹാബാക്കളുണ്ട്, മരണപ്പെട്ട ആളുകളുണ്ട്, അപ്പൊ അവരുടെ നമസ്കാരമൊക്കെ പാഴായി പോയോ? യഥാർത്ഥ കബില കഅബയായിരിക്കെ ആ നമസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയോ, അവർക്കത് ലഭിക്കാതെ പോകുമോ എന്നുള്ള നിലക്ക് ചർച്ചകൾ വന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത ആയത്താണ് വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുകയില്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇവിടെ ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അസ്സല നമസ്കാരമാണ്. നമസ്കാരം അവർ നിർവഹിച്ച, നിങ്ങൾ നിർവഹിച്ച നമസ്കാരങ്ങൾ പാഴാക്കി കളയുകയില്ല. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഷെയ്ഖ് പറയുന്നത് ഇവിടെ പിന്നെ നമസ്കാരം എന്നുള്ളതിന് മൊത്തമായിട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണ്? ഈമാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈമാനിനെ പാഴാക്കി കളയില്ല എന്ന് പറഞ്ഞ ഒരു നമസ്കാരത്തെ സൂചിപ്പിച്ചത് എന്ത് മനസ്സിലാക്കാം? ഈ കർമ്മങ്ങൾ ഈമാനിന്റെ ഭാഗമാണ് എന്നുള്ളതിനുള്ള തെളിവാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വേറെയും ഹദീസുകളിൽ വിഷയത്തിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിന്നെ അബ്ദുൽ ഖൈസിന്റെ ഒരു വഫ്ദ്, അതായത് ഒരു ദൗത്യ സംഘം വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവരോട് പറഞ്ഞു, അമുർകും ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദഹ, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമുള്ള ഈമാൻ കൂടി ഞങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അതദ്രൂന മൽ ഈമാൻ ബില്ലാഹി വഹ്ദഹ, അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പൊ അവരറിയില്ല എന്നിട്ട് റസൂലുള്ളാഹി അല്ലാഹു റസൂൽ അലം പറഞ്ഞവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ്സലാ വ ഈതായിസ്സകാ വ സൗമി റമളാൻ വ അൻ തുഅദ്ദുൽ ഖുംസ മിനൽ മഗ്നിം. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കലാണ്, നമസ്കാരം നിർവഹിക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്, റമദാനിൽ നോമ്പ് നോൽക്കലാണ്, ഗനീമത്തിന്റെ പിന്നെ സമ്പത്തിൽ അഞ്ചിലൊന്ന് അല്ലാഹുവിന് റസൂലിന് മാറ്റിവെക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ദൈവീയമേറിയ ഹദീസിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഈമാനിന്റെ സ്ഥാനത്ത് ഈ കർമ്മങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖിയാമുൽ ലൈലിനെയും ലൈലത്തുൽ ഖദറിലെ നമസ്കാരത്തിനെയും റമദാനിലെ നോമ്പിനെയെല്ലാം ഈമാനിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെ പ്രത്യേകമായ കാര്യത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ മൊത്തത്തിലുള്ള ആ വിധി എല്ലാത്തിനും ബാധകമാകുന്ന ഒരു കായികയുണ്ട് ദീനിൽ. അതിനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ മൻ സാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരാണോ റമദാനിൽ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നോമ്പ് തോൽക്കുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻപുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ എന്തു പറഞ്ഞു? റമദാന് നോമ്പിനെ ഈമാനോട് ചേർത്തി പറഞ്ഞു. അപ്പൊ ഈമാൻ എന്നുള്ളതിന്റെ ഭാഗമായി റമദാനിന്റെ നോമ്പ് അല്ലെങ്കിൽ നോമ്പ് എന്നുള്ള ഇബാദത്തിനെ ചേർത്തി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ച് പറഞ്ഞു ലൈലത്തുൽ ഖദറിലെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാവുകൊണ്ടുള്ള പറയലും അതുപോലെ തന്നെ കൽബിലുള്ള വിശ്വാസവും കർമ്മങ്ങളിൽ കൊണ്ടുവരലുമാണ്. ഇതിന് ദലീലായിട്ട് അധിക പണ്ഡിതന്മാർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ വ്യത്യസ്ത ശാഖകളാണ്, അല്ലെങ്കിൽ 60 ചില്ലാനും അല്ലെങ്കിൽ 70 ചില്ലാനും ശാഖകളുണ്ട് ഈമാനിന്. എന്നിട്ട് പറഞ്ഞു, ഫഅലഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. സംസാരം വന്നു, വഅദ്നാഹ ഇമാതതുൽ അദാ അനി ത്വരീഖ്, അതിൽ ഏറ്റവും താഴ്ന്നത് എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള തടസ്സം നീക്കലാണ്. കർമ്മം വന്നു, വൽ ഹയാ ഉശുഅബത്തു മിനൽ ഈമാൻ, ഹയാ എന്നുള്ളത് ഈമാനിന്റെ ശുഅബയാണ്, ഒരു ഭാഗമാണ്, കലുമായി ബന്ധപ്പെട്ടതാണ് ഹയാ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഈമാനിന്റെ ശാഖകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഈമാനുമായി ബന്ധപ്പെട്ട തൊഹൂർ ശത്രുൽ ഈമാൻ, ഈ തൊഹൂർ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഭാഗമാണ്, അതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ
ഇഖാദും ബിൽ ഖൽബ് വ അമലും ബിൽ ജവാരിഹ് ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അടുത്തതായി ഷെയ്ഖ് കൊടുക്കുന്ന ചോദ്യം, മ ദലീലു അലാ സിയാദത്തിൽ ഈമാൻ വ നുഖ്സാനി, ഇനി സിയാദത്തിൽ ഈമാൻ വ നുഖ്സാനുഹു, എന്താണ് ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതിനും ഈമാൻ കുറയുമെന്നുള്ളതിനുമുള്ള ദലീലുകൾ എന്താണ്? ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില പിഴച്ച വിഭാഗങ്ങളുടെ വിശ്വാസം തന്നെ ഈമാൻ ഒരു വട്ടം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കുറവോ കൂടുതലോ സംഭവിക്കില്ല, അത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതാണ് പറയാറുള്ളത്. പിന്നെ ഈമാനിന്റെ വിഷയത്തിൽ പറയുന്നത് അതിനുള്ള ദലീലുകളായിട്ട് പിന്നെ കൊടുക്കുന്ന കാര്യമാണ് ഖൗലുഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, സൂറത്തുൽ ഫത്ഹിലെ നാലാമത്തെ ആയത്ത്, ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, അവരുടെ ഈമാനിന്റെ ഒപ്പം വീണ്ടും ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ പതിമൂന്നാമത്തെ ആയത്തിൽ, വദിദ്നാഹും ഹുദാ, അവർക്ക് നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു നാം. അതുപോലെ സൂറത്തു മറിയമിലെ 76-ാമത്തെ ആയത്തിൽ, വയസീദുല്ലാഹു അല്ലദീന ഹദദൂ ഹുദാ, ഹിദായത്ത് ലഭിച്ചവർക്ക് അള്ളാഹു തആല ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ സൂറത്തു മുഹമ്മദിലെ 17-ാമത്തെ ആയത്ത്, വല്ലദീന ഹദദൂ സാദഹും ഹുദാ, ഹിദായത്ത് നൽകപ്പെട്ടവർക്ക് അവരുടെ ഹിദായത്ത് വർദ്ധിക്കും. അതുപോലെ സൂറത്തു മുദ്ദസ്സിറിലെ 31-ാമത്തെ ആയത്ത്, വയസ്ദാദ അല്ലദീന ആമനു ഈമാന, ഈമാനുള്ളവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാന, പിന്നെ സൂറത്തു തൗബയിലെ 124-ാമത്തെ ആയത്ത്, ആരാണ് ഈമാനുള്ളത് അവർ ഈമാൻ വർദ്ധിക്കും. അതുപോലെ സൂറത്തു ആലി ഇംറാനിലെ 173-ാമത്തെ ആയത്തിൽ, ഫഖ്ഷൗഹും ഫസാദഹും ഈമാന, അല്ലാഹു സുബ്ഹാന അവര് പിന്നെ അവരെ ഈമാൻ വർദ്ധിച്ചു എന്നുള്ളത് യുദ്ധ സന്ദർഭത്തിൽ ഉണ്ടായത്. പിന്നെ ആയത്തിന്റെ തുടക്കത്തിലുണ്ട്, ശത്രുക്കളെ ഭയപ്പെടാൻ പറഞ്ഞപ്പോൾ അവർ ഈമാൻ വർദ്ധിച്ചു. സൂറത്തുൽ അഹ്സാബിലെ 22-ാമത്തെ, വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ, അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്തിൽ അവർ ഈമാനും തസ്ലീമും വർദ്ധിച്ചു എന്നുള്ളത്. അതുപോലെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എന്നൊരു പിന്നെ സംഭവത്തിൽ നമ്മൾ വിശദീകരിക്കാം. ഷെയ്ഖ് കൊടുത്ത വായിക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹു ആണ് സത്യം. ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി ഫി ദിക്രി യസാഫഹതുകും അൽ മലായിക അലാ ഫുർശികും ഫീ തുർഖികും വലാകിന്നി യാ ഹംബല സാഅ വസാഅ. പിന്നെ ഹംദലാ റളിയല്ലാഹുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ പറയാണ് റസൂലുള്ള പറയാണ്, നിങ്ങൾ എന്റെ അടുക്കലുള്ള പോലെയാണ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലുള്ളത് എങ്കിൽ മലക്കുകൾ നിങ്ങളുടെ കിടപ്പറയിലും വഴിയിലും വന്ന് നിങ്ങൾക്ക് മുസാഹഫത്ത് നൽകും, മുസാഫത്ത് നൽകും, കൈകൾ നൽകും. അതുപോലെ തന്നെ ഹംദലാ റളിയല്ലാഹു പറയാണ് ഓരോന്നിനോരോ സമയമുണ്ട് എന്നുള്ളത്. ആ സംഭവങ്ങൾ വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞത്, ഇവിടെ ഷെയ്ഖ് കൊടുത്തിട്ടുള്ള ഹദീസ് ആയത്തുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈമാനിൽ വർധനവുണ്ടാകും, അതുപോലെ ഈമാനിൽ കുറവുണ്ടാകും എന്നുള്ളത്. വർദ്ധിക്കുന്ന ഒരു കാര്യം കുറയുകയും ചെയ്യുമെന്നുള്ള പൊതുതത്വമാണ്. അപ്പൊ ഈമാനിൽ മാറ്റമുണ്ടാകുന്ന അഥവാ വർധനവും കുറവും സംഭവിക്കും എന്നുള്ളതിന് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള ദലീലുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ ഒരുപാട് ആയത്തുകൾ പറഞ്ഞു. ആ ആയത്തുകളുടെ എല്ലാം മൊത്തത്തിലുള്ള ആശയം എന്താണ്? ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, ഒരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടാവും, അതോടൊപ്പം അവരുടെ വിശ്വാസം വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ അമലും അവന്റെ സംസാരങ്ങളും അവൻ ചെയ്യുന്ന ജിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവൻ എത്രത്തോളം പരിശ്രമിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളും ഈമാൻ വർദ്ധിക്കും. അതിനുള്ള ആയത്തുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ഹദദൂ സാദഹും ഹുദാ, ഹിദായത്തിൽ അവരുടെ ഹിദായത്ത് വർദ്ധിക്കും. ഹിദായത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ ഹിദായത്തിനൊരു പരിധി, ഈമാന് പോലെ തന്നെ ഒരു പരിധി നിശ്ചയിക്കപ്പെടാൻ സാധിക്കില്ല. ഒരുത്തരൊരു ഹിദായത്ത് ലഭിച്ചു, പിന്നീട് അവന്റെ തഖ്വയും അവന്റെ അമലും അവന്റെ വിശ്വാസവും അവന്റെ അറിവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹിദായത്തിന്റെ അടുത്ത ദർജയിലേക്ക് അവനെത്തും, ഈമാനിന്റെ അടുത്ത ദർജയിലേക്ക് എത്തും. വീണ്ടും അവന്റെ ഇൽമും അവനും വർദ്ധിക്കുന്നതിനനുസരിച്ച്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനനുസരിച്ച് ഈമാനിന്റെ വർദ്ധനവെത്തും. അങ്ങനെ അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് പാപങ്ങൾ ചെയ്യുന്ന വഴിയോ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ഈമാനിലുള്ള സ്വാധീനവും നമ്മൾ പരസ്പരം തന്നെ ഈമാനിന്റെ നിലയിൽ വരുന്ന മാറ്റങ്ങളും. നാം ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഏറ്റവും അടുത്ത് ഏറ്റവും നല്ല ഈമാനുള്ളവരാവാൻ വേണ്ടിയിട്ട്. ഓരോ പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുന്നത് തരുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്, അഥവാ അല്ലാഹുവിന്റെ ഈമാൻ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അഹ്സാബ് യുദ്ധത്തിലെ സംഭവം. അഹ്സാബ് യുദ്ധത്തിൽ
മദീനയിലെ മൊത്തം ആളുകളെക്കാൾ ഇരട്ടി ആളുകൾ ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ട്. മദീനയിലാണെങ്കിൽ അന്ന് പട്ടിണിയും പരിവട്ടും കിടക്കുന്ന ആ സമയത്താണ് യുദ്ധത്തിന് വേണ്ടി ആളുകൾ വരുന്നത്. യുദ്ധം നടന്നിട്ടില്ല, അള്ളാഹു തആല അവരെ സംരക്ഷിച്ചു. അങ്ങനെ ശത്രുക്കൾ വന്ന് മദീനയുടെ ചുറ്റും തമ്പടിച്ച് കിടന്ന സമയത്ത് നിഫാഖുള്ള ആളുകൾ പറഞ്ഞു, അള്ളാഹുവും റസൂലും പറഞ്ഞത് ഉറൂറാണ്, ചതിയാണ്, വഞ്ചനയാണ്, ഇനി ഒന്നും നടക്കൂല, നമ്മൾ അകപ്പെട്ടു പോവാണ്, ഇനി ഒരു രക്ഷയില്ല. ആ സമയത്ത് മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? അള്ളാഹു തആല പറഞ്ഞു, വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അല്ലെങ്കിൽ ഈമാനിന്റെ വിഷയത്തിൽ അവർ വർദ്ധിച്ചു, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൽ അവർ വർദ്ധനവുണ്ടായി, അള്ളാഹു റസൂലും പറഞ്ഞ സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ. അപ്പൊ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ കുറയുകയും ചെയ്യും എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലുള്ള ദലീലുകൾ ഈ ആയത്തുകളുണ്ട്, ഹദീസുകളിലും അതുപോലെ വിഷയങ്ങൾ കാണാം. ഇനി ഹദീസിൽ കൊടുത്ത സംഭവം, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്നതിൽ മനസ്സിലാക്കേണ്ട ഹദീസുകൾ കൊടുത്തുള്ള സംഭവം, ഒരിക്കൽ ഹംബല റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സഹാബിയാണ്, പിന്നെ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ പിന്നെ സഹാബിയാണ് ഹംബല റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഷഹീദായി മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ശരീരം മലക്കുകൾ കുളിപ്പിച്ച സംഭവമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ശ്രേഷ്ഠനായ സഹാബിയാണ് ഹംബല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ പിറ്റേന്നാണ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ആ ജനാബത്തുകാരനായിട്ട് പുറപ്പെട്ട് ഷഹീദായി മരണപ്പെടുകയും മലക്കുകൾ വന്ന് മയറ്റ് കുളിപ്പിക്കുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ട്. ആ ഹംബല റളിയല്ലാഹു അൻഹു ഒരു ദിവസം വളരെയധികം ഒരു വിഷമത്തില് ഹംബല മുനാഫിഖായിരിക്കുന്നു, ഹംബല മുനാഫിഖായിരിക്കുന്നു എന്നുള്ള നിലക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കാണുകയും, എന്താണ് ഹംബല ഈ പറഞ്ഞു നടക്കുന്നത്, മുനാഫിഖായി പറഞ്ഞ ഗൗരവമുള്ള വിഷയമാണല്ലോ, എന്താണ് ഈ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഹംബല റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിൽക്കുമ്പോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിൽക്കുമ്പോ നല്ല ഈമാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും പരലോകത്തിനെ കുറിച്ചുള്ള ബോധവും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ചിന്തയും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി എന്റെ ഭാര്യയുടെ കൂടെയും എന്റെ മക്കളുടെ കൂടെയും എല്ലാം കളിയും തമാശയും ആകുമ്പോ എനിക്ക് എന്ത് നഷ്ടപ്പെടുന്നു, ആ ഒരു ബോധവും ആ ഒരു ചിന്ത നഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയപ്പെട്ടത് നിഫാഖ് ബാധിച്ചു എന്നാണ്. അവരുടെ വിശ്വാസത്തിന്റെ ചിന്തയും അവർക്ക് വിശ്വാസത്തിന്റെ ഭയം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര കളി തമാശയും പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് മുനാഫിഖായി എന്നുള്ള ചിന്ത ഒന്നും നമുക്ക് വരുന്നുണ്ടാവില്ല. ഞാനൊന്നുമില്ല, അവരൊന്ന് ഒരു ചെറിയ വിക്ര് മാറിയപ്പോഴേക്കും അവര് ഭയപ്പെട്ടത് പിന്നെ എന്ത് നിഫാഖ് ആയി എന്ന. അങ്ങനെ ഇത് പറഞ്ഞു നടക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇതിപ്പോ എനിക്കും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ എന്നുള്ള നിലക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സീ ബിയദിഹി, വേറെയും റിവായത്തുകളിൽ ഈ ഹദീസ് വന്ന് കാണാൻ സാധിക്കും. ഈ പിന്നെ എന്റെ ആത്മാവാരുടെ കയ്യിലാണോ, ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി ഫി ദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്കർ, പരലോകത്തിനെ കുറിച്ചുള്ള വിക്കറിൽ നിങ്ങൾ എന്റെ അടുത്തിരിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾ എപ്പോഴുമെങ്കിൽ, മലക്കുകൾ വന്ന് നിങ്ങളുടെ കിടപ്പറയിലും നിങ്ങളുടെ വഴികളിലും വന്നിട്ട് നിങ്ങൾക്ക് മുസാഫത്ത് നൽകുന്ന അവസ്ഥയുണ്ടാവും. കാരണം ഈമാന്റെ അത്രയും ഉന്നതമായ അവസ്ഥയും എപ്പോഴും റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്ന് പരലോകവും ഖുർആനിന്റെ ആയത്തുകളും കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന പോലത്തെ ഒരു ബോധം ഈമാൻ എല്ലാവർക്കും എപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അവന് അത്രയും ഉന്നതമായ അവസ്ഥയാണ്. മലായിക്കത്തുകൾ വന്ന് അവനെ ഇക്രാം ചെയ്യുന്ന അത്ര വലിയൊരു സ്ഥാനത്തെത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിന്നി യാ ഹംബല, പക്ഷേ ഹംബല സാഅ വസാഅ, ഓരോന്നിന് ഓരോ സമയമുണ്ട്, ഓരോന്നിന് ഓരോ സമയമുണ്ട്. അതായത് ആ ഈമാനിന്റെ അവസ്ഥ എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല, അതിൽ കുറവ് സംഭവിക്കാം, വർധനവ് സംഭവിക്കാം, അങ്ങനെ മാറ്റം സംഭവിക്കാം. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ള നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ്. ഇതുപോലെ തന്നെ ഹദീസുകളുടെ വിഷയത്തിലും ചർച്ചകളുടെ വിഷയത്തിലും എല്ലാം ഈമാനിന്റെ കുറവും നഷ്ടവും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും ഈമാനുള്ള ആളുകൾ, തൗഹീദുള്ള ആളുകൾ നാളെ പരലോക സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. എന്തിന്റെ പേരിൽ? അവർ ചെയ്ത പാപങ്ങളുടെ പേരിൽ, ഈമാനിന്റെ കുറവ്, തൗഹീദിനോടുള്ള ഹക്ക് വീട്ടാത്തതിന്റെ പേരിൽ. അത് കഴിഞ്ഞ് അവര് ശിക്ഷ അനുഭവിച്ചതിന് കഴിഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഈമാൻ പിന്നെ കൂടുകയും കുറയുകയും ചെയ്യുമെന്നുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്യം നമുക്ക് കാണാം, ഇന്ന മിൻ ഫിഖഹിൽ അബ്ദി അയ അലമ അയസീദ ഈമാനഹു ഔ അം യൻഖസ്. ഒരുത്തന്റെ ഫിഖഹിൽ പെട്ട കാര്യമാണ്, ഒരുത്തന്റെ മനസ്സിലാക്കലിൽ പെട്ട കാര്യമാണ് അവന്റെ ഈമാൻ വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്നുള്ളത്. വൈന മിൻ ഫിഖഹിൽ അബ്ദി അൻ യഅലമ സഖാത ശൈത്താൻ അന്ന തഅതിയ. ഒരുത്തന്റെ ഫിഖഹിൽപ്പെട്ട കാര്യമാണ്, ഒരുത്തന്റെ അറിവിൽപ്പെട്ട കാര്യമാണ് ഷെയ്ത്താൻ അവനെ തെറ്റിക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കൽ എന്നുള്ളത്. അതായത് ഒരുത്തന് സ്വയം ഒരു ബോധമുണ്ട് എന്നുള്ളതിന്റെ ദീനിലൊരു ഫിഖഹ് ഉണ്ട്, അല്ലെങ്കിൽ സ്വയം ഒരു ബോധമുണ്ട് എന്നുള്ള തെളിവാണ് അവന് ഈമാൻ കൂടുന്നതും കുറയുന്നതും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പിശാചിന്റെ തന്ത്രങ്ങൾ, ഇന്നാലിന്റെ വഴിയാണ് പിശാജ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു തന്ത്രം പിശാചിന്റെ ഒരു കെണിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതും ഒരുത്തന്റെ ഫിഖഹിൽപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനോട് ബന്ധപ്പെടുന്ന ഒരുപാട് പിന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്ത്രീകളുടെ വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് ദീനിലും അതുപോലെ തന്നെ ബുദ്ധിയിലും കുറവാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ദീനിലും ഈമാനിലും. അപ്പോ സ്ത്രീകൾ ചോദിച്ചു, എങ്ങനെയാണ് പറയുന്നുണ്ടാവുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഹെം ഉണ്ടാവുന്നുണ്ട്, ആ സമയത്ത് എന്തില്ല, നിങ്ങൾ നമസ്കരിക്കുന്നില്ല, നിങ്ങൾ നോമ്പ് നോൽക്കുന്നില്ല. അപ്പൊ ഈമാനികമായി കുറവരെ ബാധിക്കും, ഈമാനികമായിട്ടൊരു കുറവ് അവർക്കുണ്ടാവും, കാരണം അള്ളാഹുമായിട്ടുള്ള ഒരടുത്ത ബന്ധത്തിനൊരു കുറവ് വരുന്ന ഒരു സമയമാണത്. അങ്ങനെ പല രീതിയിൽ ഈമാനിന്റെ മാറ്റങ്ങൾ കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദി ഫയിൻ ലം യസ്തതിഅ ബിലിസാനി ഫയിൻ ലം യസ്തതിഅ ബിഖൽബി വദാലിക ളഅഫുൽ ഈമാൻ. ഒരുത്തന് ഒരു തിന്മ കാണുകയാണ്, അവന് കൈകൊണ്ട് തടയാൻ പറ്റിയത് കൈകൊണ്ട് തടയട്ടെ, നാവുകൊണ്ട് തടയാൻ പറ്റിയ നാവുകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ കൽബുകൊണ്ട് വെറുക്കട്ടെ, വദാലിക്ക വഅഫുൽ ഈമാൻ. അതെന്താണ്? ഈമാനിലെ ഏറ്റവും കുറഞ്ഞ ഭാഗമാണ്. അപ്പൊ ഈമാൻ കുറവുമുണ്ട് കൂടുതലും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണ് ഒരു പ്രധാനം. അതുപോലെ തന്നെ ഉമൈർ ബിൻ ഹബീബ് അൽ ഖതമി റളിയല്ലാഹു അൻഹു, സഹാബിയായ വ്യക്തി, അദ്ദേഹത്തിന്റെ പിന്നെ ചോദിക്കപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഈമാൻ യസീദു വയൻഖസ്, ഈമാൻ കൂടും കുറയും ചെയ്യും. അപ്പൊ ചോദിച്ചു, എന്താണ് ഈമാനിന്റെ കൂടുതൽ, എന്താണ് ഈമാനിന്റെ കുറവ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദാ സബ്ബഹനല്ലാഹു വഹമ്മദന വഖബ്ബറന ഫഹാദീ സിയാദ, ഞങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്താൽ, അള്ളാഹുവിനെ ഹംദ് ചെയ്താൽ, അള്ളാഹുവിനെ തക്ബീർ ചെയ്താൽ ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. വഇദാ നസീന വഗഫൽന വദയ്അന ഫദാലിക ഖുസാന, ഞങ്ങളെ പിന്നെ അശ്രദ്ധയിലായാൽ, അള്ളാഹുവിനെ കുറിച്ച് വിക്രന്ന് മറന്നുപോയാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമയവും അള്ളാഹിനെ കുറിച്ച് വിക്രും പാഴാക്കി കളഞ്ഞാൽ, അതാണ് ഈമാനിലെ കുറവ് എന്നുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. അപ്പൊ ഈമാൻ കൂടാൻ നമ്മുടെ സംസാരങ്ങളും കർമ്മങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നാം എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്ര കൊണ്ട് നമ്മുടെ നാവിനെ നനയ്ക്കുന്നുവോ, അത്രത്തോളം നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. എത്രത്തോളം നമ്മുടെ കർമ്മ നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിനുള്ള താഴത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുവോ, കർമ്മങ്ങൾ അവയവങ്ങൾ മടി കാണിക്കും. ഇപ്പൊരു നിസ്കരിക്കേണ്ട, ഇപ്പൊരു സുന്നത്ത് നിസ്കരിക്കേണ്ട, ഇപ്പൊ ഖുർആൻ ഓതണ്ട, പണക്ക് ചെയ്യുന്നതാണ്, അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നഫ്സ് നമ്മളെ പിന്തിരിപ്പിക്കും. എന്നാലും ഞാൻ ചെയ്യുമെന്നുള്ള നിലക്കൊന്ന് ചെയ്താൽ, നമ്മളൊന്ന് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നന്മ ചെയ്യാൻ തൗഫീഖ് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നഫ്സിന്റെ ഇഷ്ടത്തിന് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിൽ അകന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കൂടുതൽ നന്മ ചെയ്യുന്ന വഴി നമ്മുടെ ഈമാനിൽ വർദ്ധനവ് ഉണ്ടാക്കാൻ സാധിക്കും. അതേ സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധ, അനാവശ്യമായ ഹറാമുകളിലേക്കുള്ള നോട്ടം, കേൾവി, ചിന്ത, അതുപോലെയുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ നമ്മുടെ ഈമാൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ബോധ്യപ്പെടുക എപ്പോഴാന്ന് വെച്ചാൽ, വലിയൊരു പാപത്തിൽ ചെന്ന് വീഴുമ്പോഴായിരിക്കും, വലിയൊരു തിന്മ നമ്മൾ സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുക, ഞാൻ അശ്രദ്ധയിലായിരുന്നല്ലോ ഈമാനുള്ള ആളുകൾക്ക്. അപ്പൊ ഈമാൻ അങ്ങനെ കുറയുകയും ചെയ്യും. അപ്പൊ ഈ കാര്യത്തിൽ അത് നമ്മുടെ വിശ്വാസവുമാണ്, അഹ്ലുസുന്നവൽ ജമാഅത്തിന്റെ വിശ്വാസവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇത് അതുപോലെ ഉൾക്കൊള്ളാനും നാം തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാഅള്ളാ അടുത്ത ചോദ്യം, പിന്നെ ആളുകൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്, ഈമാനിന്റെ വിഷയത്തിൽ പരസ്പരമുള്ള വ്യത്യാസം ആളുകളുടെ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻഷാഅള്ളാ നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാൻ പിന്നെ വർദ്ധനവു വേണ്ടി പരിശ്രമിക്കുന്ന അമലുകൾ ചെയ്യാനും അതുപോലെ ഈമാൻ വർദ്ധിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും, വസ്തഗ്ഫിറു ഇന്നഹു അൽഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.